നമസ്കാരം. ജ്യോതിർഗമയ എന്ന പരിപാടിയുടെ വീണ്ടും ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ജീവിതത്തിൽ എത്രയോ എത്രയോ കാര്യങ്ങൾ പരമപ്രാധാന്യമർഹിക്കുന്നവ, അതിന്റെ പൂർണ്ണ പ്രാധാന്യം മനസ്സിലാക്കാത്തതെന്നുകൊണ്ട് മാത്രം നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളായിത്തീരുന്നു. എവിടെയാണ് നമ്മൾ ശ്രദ്ധ നൽകേണ്ടത്? എന്തൊക്കെ കാര്യങ്ങളാണ് ജീവിതത്തിൽ ഉൾക്കൊള്ളിക്കേണ്ടത്? എന്തൊക്കെയാണ് ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയേണ്ടത്? ജീവിതമെന്നാൽ നല്ല കാര്യങ്ങളെ ചേർക്കലും മോശമായതിനെ ഒഴിവാക്കലും ആണെന്നൊരു മഹാത്മാവ് പറഞ്ഞു. എന്തൊക്കെയാണ് മോശമായത്, എന്തൊക്കെയാണ് നല്ലത്, അവിടെയാണ് നമുക്ക് തിരിച്ചറിവിന്റെ ആവശ്യം. അവിടെയാണ് മനോഭാവങ്ങളുടെ മാറ്റം ആവശ്യമായിരിക്കുന്നത്. ഈ മനോഭാവങ്ങളുടെ പരീക്ഷണശാല തന്നെയാണ് ജ്യോതിർഗമയ. ഇപ്പോൾ നമ്മൾ ചർച്ചയ്ക്കെടുത്തിരിക്കുന്ന വിഷയവും തീർച്ചയായും നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രസക്തമാർന്ന ഒരു ഭാഗം തന്നെയാണ്, ശാന്തി. ശാന്തമായിരിക്കുക എന്നത് മാത്രമല്ല, ശാന്തമായിരുന്ന് കർമ്മം ചെയ്യുക, ശാന്തമായിരുന്ന് കർമ്മം ചെയ്ത് അനേകരെ പ്രചോദിപ്പിക്കുക, അങ്ങനെ ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തുക. ശാന്തി എന്ന ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ നമ്മോടൊപ്പം ബ്രഹ്മകുമാരി മീന സിസ്റ്റർ ഉണ്ട്. സിസ്റ്റർ, ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഹൃദയംഗമമായ സ്വാഗതം.
ഓം ശാന്തി.
നമ്മൾ ശാന്തിയെക്കുറിച്ച് സംസാരിക്കുന്നു. ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ എനിക്ക് തോന്നി വളരെയധികം നമ്മൾ മുന്നോട്ട് പോയി. പ്രേക്ഷകർക്ക് ധാരാളം ഉൾക്കാഴ്ചകൾ ആദ്യത്തെ എപ്പിസോഡിൽ നിന്ന് തന്നെ ലഭിച്ചു. ശാന്തിയെക്കുറിച്ച് പൊതുവെ നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങൾ, നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലാത്ത കാര്യങ്ങൾ. ഇവിടെ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ അശാന്തി എവിടെ നിന്ന് ഉണ്ടാവുന്നു?
ശാന്തിയാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിൽ ചോദിച്ചാലും ജീവിതത്തിന്റെ അൾട്ടിമേറ്റ് എയിം ഒബ്ജക്റ്റ് സുഖശാന്തി, അതിനു വേണ്ടിയിട്ടാണ് എല്ലാവരും ഓടുന്നത്. ആ ഓട്ടത്തിന്റെ ഇടയിൽ അശാന്തിയുടെ സാഹചര്യങ്ങൾ ധാരാളം വരുന്നുണ്ട്. നമ്മൾ ശരിയായിട്ട് സൂക്ഷ്മത്തിൽ അശാന്തിയുടെ കാരണങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വാസ്തവികത, അശാന്തി തീർച്ചയായിട്ടും ജന്മമെടുക്കുന്നത് അശുദ്ധിയിൽ നിന്നാണ്. എപ്പോഴാണ് ജീവിതത്തിൽ അശുദ്ധി അല്ലെങ്കിൽ അപവിത്രത കടന്നുകൂടിയത്? അപവിത്രതയിൽ നിന്നാണ് അശാന്തി ഉണ്ടായത്. അതേപോലെ ശാന്തി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ പവിത്രത വേണം, പരിശുദ്ധി വേണം. ഇപ്പൊ ജീവിതം പവിത്രമായിട്ട് മാറുന്നു, ശുദ്ധമായി തീരുന്നു. ശുദ്ധിയാകുന്ന മാതാവിന്റെ രണ്ട് മക്കളാണ് സുഖവും ശാന്തിയും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് പവിത്രത അല്ലെങ്കിൽ പരിശുദ്ധി ജനനിയാണ്. ആ ജനനിക്ക് മാത്രമേ സുഖവും ശാന്തിയുമാകുന്ന മക്കൾക്ക് ജന്മം കൊടുക്കാൻ കഴിയൂ. അതുകൊണ്ട് എവിടെ അമ്മ ഉണ്ടോ അവിടെ മക്കളുണ്ടാവും.
സിസ്റ്റർ, ഇപ്പൊ പരിശുദ്ധി എന്ന് പറയുമ്പോ നമ്മൾ പ്രത്യേകിച്ച് കേരളീയർ രണ്ടു നേരം കുളിക്കുന്നതിലും വീടും പരിസരവും ശുദ്ധിയാക്കി വെക്കുന്നതിലും വളരെയധികം നിഷ്കർഷയുള്ള ഒരു ഒരു ജനവിഭാഗമാണ്, ഇതര ജനവിഭാഗങ്ങളെ അപേക്ഷിച്ച് അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പലപ്പോഴും. അപ്പോ എന്നിട്ടും ആത്മഹത്യകൾ പോലും, ഇപ്പൊ കേരളം ആത്മഹത്യയുടെ തലസ്ഥാനമാണെന്ന് പറയുന്നു. അപ്പൊ ഈ ശുദ്ധിയിൽ ഇത്ര ശ്രദ്ധയുണ്ടായിട്ടും എന്തുകൊണ്ട് വീണ്ടും അവിടെ അശാന്തി?
ശരിയാണ്, ശുദ്ധിയിൽ ഹൈജീനിക് ലൈഫ് സ്റ്റൈലിൽ നമ്മൾ കേരളീയര് വളരെയധികം മുന്നിലാണ്. മറ്റ് എല്ലാ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ മുഴുവൻ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ആ വാസ്തവികത തിരിച്ചറിയാൻ കഴിയും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഗവൺമെന്റ് തന്നെ സുന്ദര കേരളം എന്നെല്ലാം പറഞ്ഞ പ്രോജക്ടുകൾ, ശുചിത്വ കേരളം, സുന്ദര കേരളം പ്രോജക്ടുകൾ തന്നെയുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശുചിത്വം എന്ന് പറയുമ്പോൾ, ശുദ്ധി എന്ന് പറയുന്ന സമയത്ത് അത് കേവലം നമ്മുടെ വീടും പരിസരം ശുദ്ധിയാക്കി വെക്കുക എന്നുള്ളത് മാത്രമല്ല, ശുദ്ധികളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അഷ്ടശുദ്ധികൾ ജീവിതത്തിന്റെ അടിസ്ഥാന ഘടകമാണ്. അതിൽ ശുദ്ധിയുടെ ആരംഭം എന്ന് പറഞ്ഞാൽ മനസ്സിൽ നിന്ന് വേണം ആരംഭിക്കാൻ.
എന്ന് വെച്ചാൽ എട്ട് കാര്യങ്ങളാണ് അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്.
എട്ട് കാര്യങ്ങൾ എന്നുള്ളതല്ല, അടിസ്ഥാനപരമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ജീവിതത്തിന്റെ ആ അടിസ്ഥാനം, സാധാരണ പറയില്ലേ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കണമെങ്കിൽ ആദ്യം ഫൗണ്ടേഷൻ സ്ട്രോങ് ആയിരിക്കണമല്ലോ, അതിലല്ലേ ജീവിതം ആ ഒരു കെട്ടിടം തന്നെ നമുക്ക് ഉയർത്താൻ പറ്റും. അതേപോലെ ജീവിതമാകുന്ന കെട്ടിടം, അതിലേക്ക് നമുക്ക് ആ ജീവിതമാകുന്ന ബിൽഡിംഗ് നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ജീവിതത്തിന്റെ ഫൗണ്ടേഷനിൽ ഉണ്ടായിരിക്കേണ്ട ശുദ്ധികൾ, അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുഖ്യമായിട്ടും 8 എണ്ണമാണ്. അതിൽ ആരംഭിക്കുന്നത് നമ്മുടെ മനസ്സിന്റെ ശുദ്ധിയിൽ നിന്നാണ്. മനസ്സിന്റെ ശുദ്ധി അർത്ഥം ചിന്തകളുടെ ശുദ്ധി.
ശുദ്ധമായത് ചിന്തിക്കണം.
ശുദ്ധമായ ചിന്തകള്.
ശുദ്ധമായതെന്ന് ഉദ്ദേശിക്കുമ്പോൾ അത് എങ്ങനെ, എന്താണ്? ഇപ്പൊ എനിക്ക് ശുദ്ധമായ ചിന്തകൾ ചിന്തിക്കണമെന്നുണ്ട്, അപ്പൊ അതിന് ഒരു ഒരു ഉദാഹരണം.
സങ്കല്പത്തിന്റെ ശുദ്ധി അർത്ഥം നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഫീലിംഗ് നൽകണം. അതായത് മനസ്സിന് സുഖവും ശാന്തിയും സന്തോഷവും, മനസ്സിന് ഉന്മേഷം ഉത്സാഹം, നമ്മളെ ഊർജസ്വലമാക്കി തീർക്കണം. മീൻസ് ആ പോസിറ്റീവ് ഫീലിംഗ്സ് നമുക്ക് നൽകുന്നതെല്ലാം പ്യുർ തോട്ട്സിൽ നിന്നേ വരുള്ളൂ. ശുദ്ധമായ ചിന്തകൾക്ക് മാത്രമേ പ്യുർ ഫീലിംഗ്സ് ഉണ്ടാക്കാൻ പറ്റൂ. അതേസമയം നമ്മുടെ ചിന്തകൾ അശുദ്ധമാണെങ്കിൽ നമ്മളിൽ നിന്നുണ്ടാകുന്ന ഫീലിംഗ്സുകൾ അതിനനുസരിച്ച് ബാഡ് ഫീലിംഗേ വരുള്ളൂ.
അപ്പോ ഈ ചിന്തകൾ ഫീലിംഗ്സ് ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? എല്ലാ ചിന്തകളും അങ്ങനെ,
എല്ലാ ചിന്തകളും ഫീലിംഗ്സ് ഉണ്ടാക്കും. പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ, പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ പ്യുർ ഫീലിംഗ്സ് ഉണ്ടാക്കും. നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ നെഗറ്റീവ് ഫീലിംഗ്സ് ഉണ്ടാക്കും. അതാണ് വ്യത്യാസം. അപ്പൊ നമ്മുടെ സങ്കല്പ തലത്തിലെ ശുദ്ധി എന്ന് പറയുമ്പോൾ ചിന്തകളെ നമുക്ക് പോസിറ്റീവ് ആക്കണം, പ്യുവറാക്കി മാറ്റണം, പവർഫുൾ ആക്കി മാറ്റണം. അപ്പോഴേ നമ്മളിൽ നിന്ന് ശ്രേഷ്ഠമായൊരു കർമ്മം ഉണ്ടാകുള്ളൂ. അപ്പൊ സങ്കല്പത്തിലെ ശുദ്ധീകരണം, നമ്മുടെ സങ്കല്പം എന്ന് പറഞ്ഞാല് ബീജം പോലെയല്ലേ, ഒരു വൃക്ഷത്തിന്റെ വിത്ത് പോലെ. അപ്പൊ ജീവിതമാകുന്ന വൃക്ഷത്തിന്റെ ബീജമാണ് ശരിക്കും വിചാരം. അതുകൊണ്ട് പറയാറുണ്ടല്ലോ സ്വാമി വിവേകാനന്ദജി തന്നെ പറയുമായിരുന്നു, നിങ്ങൾ എന്ത് ചിന്തിക്കുന്നോ അതുപോലെ ആയിത്തീരും. നമ്മുടെ പ്രസിഡന്റ്, ആദരണീയനായിരുന്നു മുൻ പ്രസിഡന്റ് ശ്രീ അബ്ദുൾ കലാം ജി, അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളിൽ എപ്പോഴും പറയാറുണ്ടല്ലോ, ഉയർന്ന ചിന്തകൾ, ശ്രേഷ്ഠമായ ചിന്തകൾ, ഉയർന്ന സ്വപ്നം കാണൂ, ഉയർന്ന ചിന്തകൾ കൊണ്ടുവരൂ, നല്ല കഠിന പ്രയത്നം ചെയ്യൂ, നിങ്ങൾക്ക് ജീവിതത്തെ ഉയർത്താം.
നമ്മൾ വിത്തിടുന്നത് പോലെ ഒരു പ്രക്രിയ.
തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. വിത്ത് എങ്ങനെയിരിക്കും അതുപോലെ ഇരിക്കും വൃക്ഷം.
അപ്പോ ഒരു കൃഷിക്കാരൻ ഒരു വിത്തിടുമ്പോ എന്തെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടോ,
അതെ,
അതെല്ലാം നമ്മൾ ഈ ചിന്തയാകുന്ന
ചിന്തകൾ ആകുന്ന ബീജം നമ്മുടെ ജീവിതത്തിൽ ആകുന്ന വൃക്ഷത്തെ തയ്യാറാക്കുകയാണ്. നോക്കൂ, നമ്മൾ വൃക്ഷത്തിൽ നിന്ന് എപ്പോഴും നല്ല ഫലം ആഗ്രഹിക്കും. നല്ല പൂക്കൾ കിട്ടണം അല്ലെങ്കിൽ പഴങ്ങൾ കിട്ടണം. അപ്പൊ എങ്ങനെയുള്ള പൂക്കളും പഴങ്ങളും വേണമോ, നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണോ, അതിനനുസരിച്ചുള്ള വിത്ത് പാകൂ, അതിനനുസരിച്ചുള്ള വൃക്ഷം ഉണ്ടാകും അല്ലെ. അപ്പൊ സുഖവും ശാന്തിയുമാണ് ഞാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സുഖവും ശാന്തിയുമാകുന്ന ആ ഫലമാണത്, അത് ഫ്രൂട്ടാണ്. ആ ഫലം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യുന്നു, തീർച്ചയായിട്ടും ഞാൻ വിതയ്ക്കുന്ന വിത്തുകളും അതിനനുസരിച്ചായിരിക്കണം. അല്ലാതെ ഫലം കൊയ്തെടുക്കുമ്പോൾ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, എനിക്ക് സുഖശാന്തി വേണം.
ഇപ്പോ കൂടുതലും എനിക്ക് തോന്നുന്നു ചിന്തകൾ വളരെയധികം നിഷേധാത്മകവും നെഗറ്റീവായ ചിന്തകൾ, പക്ഷെ റിസൾട്ട് എല്ലാവർക്കും നല്ലത്.
നല്ലത് വേണം. അപ്പൊ അത് സാധാരണ പറയില്ലേ, ഇപ്പൊ ചക്കയുടെ വിത്ത് കൊണ്ടുപോയി പാകി, എന്നിട്ട് എനിക്ക് മാമ്പഴം വേണമെന്ന് പറഞ്ഞാൽ കിട്ടും? ചക്കയുടെ വിത്തിട്ടാ തീർച്ചയായിട്ടും ചക്കയുടെ വിത്തിൽ നിന്ന് എന്തേ ഉണ്ടാവുള്ളൂ, പ്ലാവേ ഉണ്ടാകുള്ളൂ. പ്ലാവിൽ നിന്ന് നമുക്ക് ചക്കയെ കിട്ടുള്ളൂ. അതിൽ നിന്ന് മാമ്പഴം വേണോ അല്ലെങ്കിൽ മാങ്ങ വേണമെന്ന് വിചാരിച്ച് നടക്കില്ലല്ലോ. അപ്പൊ എനിക്ക് സുഖവും ശാന്തിയും ആകുന്ന ആ ഫലം കിട്ടാൻ വേണ്ടി തീർച്ചയായിട്ടും ഞാൻ എന്ത് ചെയ്യണം, അതിനനുസരിച്ചുള്ള വിത്ത് വിതയ്ക്കണം. ആ വിത്ത് വിതയ്ക്കൽ പ്രക്രിയ ചിന്തനത്തിൽ നിന്നാണ് ആരംഭിക്കേണ്ടത്. എന്റെ മനസ്സിലുണ്ടാകുന്ന ചിന്തകള്, ആ ചിന്തകൾക്കനുസരിച്ചാണ് എന്റെ വാക്കുകളും പ്രവൃത്തികളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കണില്ലേ? അപ്പോ പരിവർത്തനം അഥവാ മാറ്റം എന്റെ ചിന്താരീതിയിൽ നിന്ന് ആരംഭിക്കണം. ഞാനാണ് മാറേണ്ടത്. എന്റെ ചിന്താതലത്തിൽ പരിവർത്തനം കൊണ്ടുവരണം. ശുദ്ധിയുടെ പ്രക്രിയ ചിന്തയിൽ നിന്ന് ആരംഭിക്കണം. ഈ വിവേകം നമുക്ക് ഉണരണം.
അതുകൊണ്ടാണെന്ന് തോന്നുന്നു നമുക്ക് വാക്കുകൾ മാറ്റാനുള്ള ശ്രമം നടന്നു കാണുന്നുണ്ട്, കർമ്മം മാറ്റാനുള്ള ശ്രമം. പക്ഷെ ഈ ഒരു കാര്യത്തിലുള്ള അത്ര അധികം ആരും ശ്രദ്ധിക്കുന്നില്ല. സങ്കല്പത്തിൽ എങ്ങനെ മാറ്റം കൊണ്ടുവരും?
അതെ, അതുകൊണ്ട് പണ്ട് നമ്മൾ കേട്ടിട്ടില്ലേ, മുതിർന്നവരെപ്പോഴും നമ്മളോട് പറയാറുണ്ടല്ലോ, ചിന്തിച്ചിട്ട് ചെയ്യൂ പറയും, ചിന്തിച്ചിട്ട് ചെയ്യൂ പറയും. പക്ഷെ ഇപ്പോ വർത്തമാന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചിന്തിച്ചിട്ട് ചിന്തിക്കണം. ഞാൻ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കണത്? എന്റെ മനസ്സിൽ എന്താ നടന്നുകൊണ്ടിരിക്കണത്? ആ സങ്കല്പങ്ങൾ എന്റെ ജീവിതം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, എന്റെ ജീവിതം എന്റെ ഭാവി ഭാഗ്യതയെ നിർണയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ മനസ്സിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സങ്കല്പങ്ങളാണ് എന്റെ വാക്കുകളായിട്ട് പുറത്തേക്ക് വരുന്നത്. ചില സമയത്ത് നമ്മൾ പറയും, അയ്യോ ഞാൻ അറിയാതെ അങ്ങനെ പറഞ്ഞു പോയി, അറിയാതെ അങ്ങനെ ചെയ്തു പോയി, പക്ഷെ ഇപ്പൊ തോന്നുന്നു വേണ്ടിയിരുന്നില്ല എന്ന്.
അപ്പൊ സിസ്റ്റർ, വാക്കുകൾക്കും ഒരു ശുദ്ധി?
തീർച്ചയായിട്ടും. സങ്കല്പത്തിലെ ശുദ്ധി ഉണ്ടെങ്കിൽ വാക്കുകളിലെ ശുദ്ധത വരും.
വാക്കുകളിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കും?
വാക്കുകളിൽ പലപ്പോഴും നമ്മൾ പറയില്ലേ, ഇപ്പോ ഞാൻ അറിയാതെ പറഞ്ഞു പോയി, അങ്ങനെ ഒരു പ്രക്രിയ യഥാർത്ഥത്തിലില്ല. എന്റെ വാക്കിൽ നിന്ന് എന്തെങ്കിലും വന്നു അർത്ഥം, വാക്കുകളായിട്ട് പുറത്തു വരുന്ന അർത്ഥം, അത് എപ്പോഴോ ചിന്തകളിൽ നടന്നിട്ടുള്ളതാണ്. ഇന്നല്ലെങ്കിൽ ഇന്നലെങ്ങളിൽ. ആ ചിന്തകളാണ് വാക്കുകളുടെ രൂപത്തിൽ പുറത്തേക്ക് വരുന്നത്. വാക്കുകളെ കുറിച്ച് എപ്പോഴും എന്താ പറയണേ, വാക്കുകൾ സുഖദായിയായിരിക്കണം. നമ്മൾ പറയാറില്ലേ, നമുക്ക് നമ്മുടെ നാവിന് എല്ലില്ല, പക്ഷെ ഈ നാവിന് എല്ലുകളെ തകർക്കാൻ പറ്റുമെന്ന് പറയാറുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ വാക്കുകൾ കൊണ്ട് നമുക്ക് ഒരാൾക്കുള്ള ജീവിതം ഉണ്ടാക്കുകയും ചെയ്യാം, ഇല്ലാതാക്കുകയും ചെയ്യാം. ഒരാളുടെ മനസ്സിന് സാന്ത്വനം കൊടുക്കുകയും ചെയ്യാം, അതേപോലെ ഹൃദയത്തെ തകർക്കുകയും ചെയ്യാം. ഒരാളെ നിരാശയിലേക്കും കൊണ്ടുപോകും, ഒരാളെ ആശയവാദിയാക്കി മാറ്റാനും നമുക്ക് കഴിയും. രണ്ടും നമ്മുടെ വാക്കുകൾക്കനുസരിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് പറയണേ, മൃദുവായിട്ട് സംസാരിക്കൂ, മധുരമായിട്ട് സംസാരിക്കൂ, മിതമായിട്ട് സംസാരിക്കൂ. ഇത് വാക്കുകളുടെ ശുദ്ധിയാണ്.
സിസ്റ്റർ, ഇവിടെ അത് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ തന്നെ മൃദുവായി സംസാരിക്കുക,
അതെ,
ഇപ്പോ കൂടുതൽ ശബ്ദം ഉയർത്തി സംസാരിക്കുമ്പോൾ പ്രഭാവമുണ്ടാക്കുന്നു എന്ന ഒരു തെറ്റിദ്ധാരണയാണ് യഥാർത്ഥത്തിൽ.
അതെ, ശരിക്കും നമ്മൾ ശബ്ദം ഉയർത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പൊ ഞാൻ ഒരു സാഹചര്യത്തിൽ ശബ്ദം ഉയർത്തുന്നു, അർത്ഥം ഒന്ന് എല്ലാവരുടെയും ശ്രദ്ധ എന്നിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഒരു കുട്ടി തന്നെ നമുക്കറിയില്ല, ഒരു വീട്ടില് അച്ഛനും അമ്മയ്ക്കും രണ്ടാമതൊരു കുട്ടി ജനിച്ചാൽ മൂത്ത കുട്ടി എപ്പോഴും എന്ത് ചെയ്യും? എന്തെങ്കിലും വികൃതി കാണിച്ചുകൊണ്ടിരിക്കും. കാരണം അച്ഛന്റെ അമ്മയുടെ ശ്രദ്ധ ആ ഇളയ കുട്ടിയിലേക്ക് കൂടുതൽ പോകുമോ അല്ലെങ്കിൽ പോകരുത്, എന്നിലേക്ക് വേണം. അപ്പൊ ആ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി ഈ കുട്ടി എന്തെങ്കിലും ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കും, എന്തെങ്കിലും വികൃതി കാണിക്കും. അതിലൂടെ അച്ഛന്റെ അമ്മയുടെ ശ്രദ്ധ ആകർഷിക്കാൻ, അതേപോലെ
നമ്മൾ
അതെ തീർച്ചയായിട്ടും ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഒന്ന്. രണ്ടാമത് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ശബ്ദം ഉണ്ടാക്കേണ്ടി വരുന്നതിന്റെ പിന്നില് മറ്റൊരു കാരണം, മറ്റൊരു വാസ്തവികതയുണ്ട്. എനിക്ക് എന്നിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ, എന്റെ ഏതെങ്കിലും കുറവുകളെ മറച്ചു വെക്കണം എന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും അവിടെയും ഞാൻ ഒച്ചയുണ്ടാക്കുക തന്നെ ചെയ്യും. അവിടെയും ശബ്ദത്തിലേക്ക് നമ്മൾ വന്നിട്ട് എല്ലാവരുടെയും ശ്രദ്ധ മറ്റു കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകും.
നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്, കാരണം ശബ്ദം ഉയർത്തുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം അതിന്റെ പിന്നിലുണ്ട്. നമ്മൾ സാധാരണ മനോഭാവത്തെ കുറിച്ച് ചിന്തിക്കാറില്ല. അപ്പൊ എന്റെ ഏതോ വീക്ക്നെസ്സിനെ മറയ്ക്കാനാണ് ഞാൻ.
തീർച്ചയായിട്ടും അതും ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. നമ്മൾ പക്ഷെ അത് ശ്രദ്ധിക്കാറില്ല. എന്തുകൊണ്ടെന്നാൽ എപ്പോഴും നമ്മൾ നമ്മുടെ ശ്രദ്ധ മുഴുവൻ മറ്റുള്ളവരുടെ കുറവുകളിലേക്കല്ലേ പോകാറുള്ളൂ. നമ്മൾ നമ്മുടെ മേലെ ശ്രദ്ധ വളരെ കുറവാണ്. അറ്റൻഷൻ നമ്മുടെ ഉള്ളില് നമുക്ക് നമ്മളെ പ്രതിയുള്ള അറ്റൻഷൻ കുറവാണ്. അതേസമയം നമ്മുടെ ശ്രദ്ധ മറ്റുള്ളവരുടെ മേലെ കൂടുതലുമാണ് പോണെ. അപ്പൊ നമ്മുടെ തെറ്റുകളെ മറച്ചു വയ്ക്കാൻ വേണ്ടി എപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? മറ്റുള്ളവരുടെ മേലെ ആരോപണം നടത്തിക്കൊണ്ടേയിരിക്കും.
എനിക്ക് എന്റെ മുമ്പിലുള്ള ഒരാളോട് സംസാരിച്ചാൽ മതി,
അതെ,
പക്ഷെ ഞാൻ ശബ്ദം ഉയർത്തി സംസാരിക്കുകയാണ്, അപ്പുറത്തുള്ളവരും വേണമെങ്കിൽ ഒന്ന്
എല്ലാവരും
കൂടി ഒന്ന് അറിഞ്ഞോട്ടെ. എനിക്ക് തോന്നുന്നു ഇത് യഥാർത്ഥത്തിൽ ഒരു വളരെ വളരെ ബാലിശമായ കുട്ടികളുടെ ഒരു ഒരു
തീർച്ചയായിട്ടും, കാരണം അത് ദുർബലതയാണ്. നമ്മൾ വിചാരിക്കണം ഞാൻ ഒച്ചയുണ്ടാക്കുന്നത് എന്റെ പവറാണ്, എന്റെ ശക്തിയാണ്, എല്ലാവരുടെയും ശ്രദ്ധ എന്നിലേക്ക് ആകർഷിക്കപ്പെടുകയാണ്, എന്റെ വ്യക്തിത്വത്തെ ഞാൻ ഹൈലൈറ്റ് ചെയ്യാണ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. യഥാർത്ഥത്തിൽ നടക്കുന്നത് നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്, വാസ്തവികത നേരെ തിരിച്ചാണ്. കാരണം നമുക്ക് കൂടുതൽ ശബ്ദം ഉണ്ടാക്കേണ്ടി വരുന്നു അർത്ഥം നമ്മുടെ ഉള്ള് വീക്കാണെന്നാണ്, ദുർബലനാണെന്നാണ്. ആ ദുർബലതയെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് തീർച്ചയായിട്ടും നമ്മൾ ശബ്ദം ഉണ്ടാക്കുന്നത്. എന്റെ ഉള്ള് ശക്തിശാലിയാണെങ്കിൽ എനിക്ക് അത്ര വെച്ച് ഉണ്ടാക്കേണ്ട ആവശ്യം വരില്ല.
എനിക്ക് തോന്നുന്നു സിസ്റ്റർ പറഞ്ഞ ഈ കാര്യം നേരത്തെ പറഞ്ഞല്ലോ, കുറച്ച് സംസാരിക്കുക,
അതെ,
പിന്നെന്തായിരുന്നു, മധുരമായി സംസാരിക്കുക,
മൃദുവായി
സംസാരിക്കുക. ഇത് നമ്മുടെ ഒരു 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 കൾച്ചറാക്കി
നമ്മുടെ ജീവിത മുദ്രാവാക്യമാക്കി മാറ്റണം. ജീവിതത്തിലെ നോക്കിക്കോളൂ, ഇന്ന് കുടുംബങ്ങളിൽ നോക്കിക്കോളൂ, ഓഫീസുകളിൽ നോക്കിക്കോളൂ, സമൂഹത്തിലെ എല്ലാ രംഗങ്ങളിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തെല്ലാം സമസ്യകൾ ഇന്ന് ലോകം നേരിടുന്നുണ്ടോ, എല്ലാ സമസ്യകളും മുഖ്യമായിട്ടും ജന്മമെടുക്കുന്നത് വാക്കുകളിലെ അപാകതകളിലൂടെയാണ്, വാക്കുകളിൽ ഉണ്ടാകുന്ന വികലതകളാണ്, ചപലതകളാണ്. മഹാഭാരതം എങ്ങനെയുണ്ടായി? മഹാഭാരത യുദ്ധം ഉണ്ടാക്കിയത് കേവലം ദ്രൗപദിയുടെ
വാക്കുകളാണ്,
അല്ലെ? ദുര്യോധനൻ നടന്നു പോകുന്ന സമയത്ത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, കഥയിൽ കേട്ടിട്ടുണ്ടല്ലോ, അല്ലെ? വെള്ളം ഇല്ലാത്തടത്ത് വെള്ളമുണ്ടെന്ന് തോന്നി, അപ്പോ എന്ത് ചെയ്തു? ഡ്രസ് ഉയർത്തിപ്പിടിച്ചു. അപ്പോ ഉറക്ക ചിരിച്ചു ദ്രൗപദി, ഒച്ചത്തിലിരുന്ന് ചിരിച്ചു. എന്നിട്ട് എന്ത് പറഞ്ഞു? അന്ധന്റെ മകൻ
അന്ധൻ.
ആ ഒരൊറ്റ വാക്ക് ദുര്യോധനിലുണ്ടാക്കിയ അമർഷം. അപ്പൊ ആ അമർഷത്തോടുകൂടി ദുര്യോധനുള്ളിൽ തീരുമാനം എടുത്ത് ഇതിന് ഞാൻ
മറുപടി കൊടുക്കും.
ആ ഒരൊറ്റ അപാകത വാക്കുകളിലുണ്ടായ യഥാർത്ഥ ദ്രൗപദി ഇത് ചെയ്യാൻ പാടില്ല. കാരണം ദ്രൗപദിയുടെ വീട്ടിലേക്ക് അതിഥിയായിട്ട് വന്നിരിക്കുകയാണ്. അതിഥിയെ നമ്മൾ സൽക്കരിക്കുകയാണ് ചെയ്യുക. അതിഥി ദേവോ ഭവ എന്നാ പറയുക. അപ്പൊ അവിടെ നമ്മൾ കളിയാക്കിയ സമയത്തുണ്ടായ അമർഷം അത് മാത്രമല്ല ഒരു പുരുഷനെ കളിയാക്കിയതാണ്. അപ്പൊ അവരുടെ പൗരുഷം ഉണർന്നിട്ടുണ്ടായ ആ അമർഷം, പകവീട്ടല്, ആ പകവീട്ടലിന്റെ റിസൾട്ടാണ് നമ്മൾ കണ്ടത് മഹാഭാരത യുദ്ധവും സർവനാശവും.
സിസ്റ്റർ, ഇത് എനിക്ക് തോന്നുന്നു ഇപ്പൊ മഹാഭാരതത്തിന്റെ കാര്യമായാലും അല്ലെങ്കിൽ വേറെ ഏത് ഇതിഹാസത്തിന്റെ കാര്യം തന്നെയായാലും ഇത്തരം വളരെ ഗുഹ്യമായ മുത്തുകൾ അതിനകത്ത്, കാരണം ഈ ഒരു സന്ദർഭം നമ്മൾ ഒരുപാട് ശ്രദ്ധ കൊടുക്കുന്നു.
എന്തുകൊണ്ടെന്നാൽ ഇന്ന് നമ്മൾ ആ മേലെ മേലെ കഥകളിൽ നിൽക്കുകയാണ്. ദ്രൗപദി അങ്ങനെ ചെയ്തു, ദുര്യോധനൻ ഇങ്ങനെ ചെയ്തു, അർജുനൻ ഇങ്ങനെ ചെയ്തു. പക്ഷെ എന്റെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയല്ലേ? മഹാഭാരത യുദ്ധം വീടുകളിൽ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണില്ല. ദ്രൗപദിയും ദുര്യോധനൻ, ശകുനി, ഈ കഥാപാത്രങ്ങൾ നമ്മളുടെ ഇടയിൽ തന്നെയുണ്ട്. എന്റെ ഉള്ളിലുള്ളത് ഏത് ദുർബലതകളാണ്? ഇതിലെ നിന്ന്, ഈ കഥയിൽ നിന്ന് ഞാൻ എന്ത് പാഠം പഠിക്കണം? ആ പാഠത്തെ വർത്തമാനകാല ജീവിതത്തിലേക്ക് എങ്ങനെ ഞാൻ പ്രാവർത്തികമാക്കണം? ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. അതായത് നമ്മൾ ശബ്ദാർത്ഥത്തിൽ നിൽക്കുകയാണ് കഥകളുടെ, അതിന്റെ ഗുഹ്യാർത്ഥത്തിലേക്ക്, ഗൂഢാർത്ഥത്തിലേക്ക്, വ്യംഗ്യാർത്ഥത്തിലേക്ക് പോകുന്നില്ല. ആ വ്യംഗ്യാർത്ഥത്തെ മനസ്സിലാക്കുമ്പോൾ മാത്രമേ അതിനെ നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗപ്പെടുത്താനോ പരിവർത്തനം കൊണ്ടുവരാനോ കഴിയും.
കാരണം ഈ സംസാരത്തിന്റെ കാര്യം തന്നെ, നമ്മൾ വീടുകളിൽ എത്രയോ, വീടുകളിൽ നിന്നല്ല സമൂഹത്തിൽ പോലും പരിഹാസം, പരിഹാസത്തിന്റേതായ വാക്കുകൾ, കളിയാക്കുന്നതിന്റെ വാക്കുകൾ, ഇതുണ്ടാക്കുന്ന പ്രഭാവം പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല.
അതെ, വീടുകളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മിക്ക ബന്ധങ്ങളും കേടുവരുന്നതിന്റെ പ്രധാന കാരണം, ഇന്ന് പതി പത്നി ബന്ധത്തെക്കുറിച്ച് അറിയാമല്ലോ എത്ര ഫാസ്റ്റായിട്ടാണ്, മാരേജിനേക്കാളും സ്പീഡിലാണ് ഡൈവോഴ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അച്ഛനും മക്കളും ആയിക്കോട്ടെ, അല്ലെ അധ്യാപകർ വിദ്യാർത്ഥികളായിക്കോട്ടെ, ബന്ധങ്ങളെല്ലാം വഷളായിക്കൊണ്ടിരിക്കുന്ന അതിന്റെ പ്രധാന കാരണം നമ്മുടെ വാക്കുകളിലെ അശുദ്ധിയാണ്. അതാണ് അശാന്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം പറയാൻ പാടില്ലാത്ത വാക്കുകൾ, സമയം, സന്ദർഭം, വ്യക്തി, ഇത് നോക്കാതെ അനുചിതമായിട്ട് നമ്മൾ സംസാരിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. ഈവൻ ലോകത്തെ തന്നെ യുദ്ധത്തിലേക്ക് വലിച്ചഴിച്ചുകൊണ്ടിരിക്കുന്നതും ഇത് തന്നെയാണ് മുഖ്യമായിട്ട്. അതുകൊണ്ടാണ് നമുക്ക് ആദ്യം കൺട്രോൾ വരേണ്ടത്, നിയന്ത്രണം വരേണ്ടത് നമ്മുടെ വാക്കുകളുടെ മേലെയാണ്.
അപ്പോ ഇപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നതനുസരിച്ച് ഈ മനസ്സിൽ ആ വിത്ത്, മനഃശുദ്ധി നമ്മൾ ഉണ്ടാക്കുമ്പോൾ, അതിനുവേണ്ടി ശ്രദ്ധിക്കുമ്പോൾ അത് വാക്കുകളിലേക്ക്,
സങ്കല്പത്തിന്റെ ശുദ്ധി തീർച്ചയായിട്ടും വാക്കുകളിൽ അതിന്റെ പ്രഭാവം ഉണ്ടാക്കും. കാരണം പറയാറുണ്ടല്ലോ, നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു അതുപോലെ ആയി തീരും. അതിന്റെ അർത്ഥം എന്താണ്? സങ്കല്പം ആകുന്ന ബീജത്തിൽ നിന്ന് പിന്നീട് വാക്കുകൾ ജന്മമെടുക്കുന്നത്. എന്റെ മനസ്സിൽ എപ്പോഴെങ്കിലും നടക്കുന്ന ചിന്തകളാണ് പിന്നീട് വാക്കുകളായിട്ട് പുറത്തു വരുന്നത്.
അത് തന്നെ പിന്നീട് കർമ്മത്തിലേക്ക്,
അത് കർമ്മത്തിലേക്ക് വരും. അപ്പൊ കർമ്മത്തിലും നമുക്ക് ശുദ്ധി തീർച്ചയായിട്ടും വേണം. കർമ്മശുദ്ധി ഉണ്ടാകണം. അതായത് ഈ കർമ്മേന്ദ്രിയങ്ങളെ, ശരീരത്തിലെ ഏത് ഇന്ദ്രിയങ്ങൾ കൊണ്ട് എന്ത് ചെയ്യണം, ഇതെല്ലാത്തിനൊരു വിധിയുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് നോക്കൂ, കണ്ണ്. നമുക്ക് ഈ ശരീരത്തിലെ കണ്ണ്, ഈശ്വരൻ കണ്ണ് എന്തിനാ തന്നിരിക്കണം? കാണാൻ വേണ്ടിയിട്ട്. എല്ലാം കാണാനല്ല, കാണേണ്ടത് കാണാൻ, കാണേണ്ടത് കാണാൻ. കാതുകൊണ്ട് കേൾക്കേണ്ടത് കേൾക്കണം, നാവ് കൊണ്ട് പറയേണ്ടത് പറയണം. പറയാൻ പാടില്ലാത്തത് പറയുന്നത് കാരണമാണ് ഈ നാവ് നമുക്ക് അശാന്തി ഉണ്ടാക്കണേ.
സിസ്റ്റർ, ഇവിടെ ഇപ്പൊ ഈ കാണേണ്ടത് കാണണം,
അതെ,
അല്ലെങ്കിൽ അല്ലെങ്കിൽ പറയേണ്ടത് പറയണം,
അതെ.
അപ്പൊ എന്താണ് കാണേണ്ടത്, എന്താണ് പറയേണ്ടത് എന്ന് ഞാൻ എങ്ങനെ മനസ്സിലാക്കണം?
നമ്മുടെ നമ്മൾ എന്ത് കാണണം, എങ്ങനെ കാണണം, അല്ലെ എന്ത് കഴിക്കണം, എന്ത് കഴിക്കാൻ പാടില്ല, എങ്ങനെ പെരുമാറണം, ടോട്ടൽ ജീവിതത്തിന്റെ, നമ്മുടെ ജീവിതത്തിന്റെ ശാസ്ത്രം, ജീവിതത്തിന്റെ സയൻസ് ആണ് ആധ്യാത്മിക ജ്ഞാനം. അതാണ് ആധ്യാത്മിക ജ്ഞാനത്തിലൂടെ നമ്മൾ പഠിക്കണം. ഒരു വ്യക്തി, ഞാൻ ഇന്ന സത്സംഗത്തിൽ പോകുന്ന ആളാണ്, ഇത്ര കാലം കൊണ്ട് ഞാൻ സത്സംഗിയാണ് എന്ന് ഞാൻ പറയുകയാണ്. ഇപ്പൊ ഞാൻ ഇത്ര കാലം കൊണ്ട് ബ്രഹ്മകുമാരീസിൽ ഉണ്ട്, ഈ ബ്രഹ്മകുമാരീസുമായിട്ട് അസോസിയേറ്റഡ് ആണ്. അപ്പോ ഞാൻ 10 വർഷം അല്ലെങ്കിൽ 20 വർഷം കൊണ്ട് ബ്രഹ്മകുമാരീസിൽ അസോസിയേറ്റഡ് ആണ്. ഈ ആധ്യാത്മിക രംഗത്തിൽ ഞാൻ ജീവിക്കുന്നതിന്റെ റിസൾട്ട് ആയിരിക്കണം എന്റെ ചിന്തയിലും വാക്കിലും കർമ്മത്തിലും പെരുമാറ്റത്തിലും ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് തീർച്ചയായിട്ടും കാണും. ആ ചേഞ്ച് എന്നില്ലെങ്കിൽ ഞാൻ ആധ്യാത്മിക വ്യക്തിത്വമുള്ള ആളാണ് അല്ലെങ്കിൽ ആധ്യാത്മികത എന്നിലുണ്ട് എന്ന് പറയാൻ കഴിയില്ല.
അപ്പൊ തീർച്ചയായിട്ടും ഈ ജ്ഞാനം എന്ന് സിസ്റ്റർ ഇപ്പൊ പറഞ്ഞു, ആധ്യാത്മിക ജ്ഞാനം, ആധ്യാത്മിക ജ്ഞാനം നമ്മൾ പഠിക്കുകയാണെങ്കിൽ,
അതെ,
അത് തീർച്ചയായിട്ടും നമ്മുടെ കർമ്മങ്ങൾ
ആധ്യാത്മിക ജ്ഞാനം നമുക്ക് നൽകുന്നത് വിവേകമാണ്, നോളജ് നമുക്ക് നൽകുന്നത് വിസ്ഡമാണ്. നോക്കൂ, നമ്മൾ സ്കൂൾ കോളേജിൽ നിന്ന് പഠിച്ചു, അവിടെ നോളജ് ഇൻഫർമേഷൻ പോലെയാണ്. നമുക്ക് അന്യമായ ലോകത്തെക്കുറിച്ച് പഠിച്ചു, സൂര്യനെക്കുറിച്ച് പഠിച്ചു, ചന്ദ്രനെക്കുറിച്ച് പഠിച്ചു, ആകാശത്തെക്കുറിച്ച്, ഭൂമിയെക്കുറിച്ച്, വെള്ളത്തെക്കുറിച്ച്, എല്ലാം നമുക്ക് അന്യമായ ലോകത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു, നമ്മുടെ ഈ ശരീരത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ഇതെല്ലാം ഈ നോളജ്, ഈ അറിവുകൾ നമ്മളെല്ലാവരും സമ്പാദിച്ചു. അപ്പൊ അങ്ങനെയുള്ള അറിവുകളും അതേപോലെ അക്കങ്ങളും വസ്തുതകളും ആ ഇൻഫർമേഷൻസ്, ആ നോളജ് ഒരു ഭാഗത്ത്, അതിനെയാണ് നമ്മൾ അക്കാഡമിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതിന്ന് നമ്മളെല്ലാവരും നേടി. പ്രത്യേകിച്ച് നമ്മൾ കേരളീയരാണ്, സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച രാജ്യം, സംസ്ഥാനമാണ് നമ്മുടെ കേരളം. അപ്പൊ ആ അറിവുകൾ നമുക്കുണ്ട്. പക്ഷേ ഈ അറിവുകൾ നമുക്കുണ്ടായിട്ടും നമുക്ക് ജീവിതത്തിൽ ഇന്ന് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്, അഥവാ നമുക്ക് നഷ്ടപ്പെട്ടു പോയത് വിവേകമാണ്. പണ്ട് നമ്മൾ പറയുമായിരുന്നു വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടാണ് ആൾക്കാർ തെറ്റുകൾ ചെയ്യുന്നത്. പക്ഷെ ഇന്നെന്താ പറയുക, ഇന്നെന്താ പറയണത്, പഠിക്കാത്തവരെക്കാളും
പഠിച്ചവർ
കൂടുതൽ തെറ്റുകൾ ചെയ്യുന്നു.
ഇത് വളരെ അപകടകരമായ, കാരണം നമ്മൾ ഈ കുറ്റകൃത്യങ്ങളെ കുറിച്ച് വായിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കുഴപ്പമുണ്ടാക്കുന്ന എഡ്യൂക്കേറ്റഡ് ക്രിമിനൽസ് പലരുടെയും, ഇപ്പൊ തീവ്രവാദികളുടെ കാര്യത്തിലും അവർക്ക് ഏറ്റവും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരെ അവർ ടാർഗറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്.
അതെ,
ഇത് എനിക്ക് തോന്നുന്നു വളരെയധികം അപകടം ചെയ്യുന്ന.
അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിദ്യാഭ്യാസം എന്ന് പറയുന്ന പ്രക്രിയ യഥാർത്ഥത്തിൽ എന്താണെന്നാണ്. ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ നമ്മളെ സഹായിക്കുന്ന ആ പ്രക്രിയയെ വിദ്യാഭ്യാസം എന്ന് പറയാൻ കഴിയുകയുള്ളൂ. അപ്പൊ നേരത്തെ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞുവല്ലോ, നമ്മുടെ കേരളം, സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ഈ കേരളം, ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത്. അപ്പൊ നടക്കാൻ പാടില്ലല്ലോ, ഇത് വിരോധാഭാസമല്ലേ? ഇത്രയും വിദ്യാഭ്യാസം നേടിയ
നമ്മളല്ല എഡ്യൂക്കേഷൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം
കൊടുക്കുന്ന സംസ്ഥാനം.
അപ്പൊ പ്രശ്ന പരിഹാര ശേഷിയാണ് വിദ്യാഭ്യാസം,
തീർച്ചയായിട്ടും.
അവിടെയാണ് സിസ്റ്റർ ഇപ്പൊ പറഞ്ഞ പോലെ ഈ
ആധ്യാത്മിക ജ്ഞാനത്തിന്റെ പ്രസക്തി. ആധ്യാത്മിക ജ്ഞാനത്തിനാൽ തീർച്ചയായിട്ടും നമ്മുടെ വ്യക്തിത്വത്തില്, നമ്മുടെ സ്വഭാവത്തിന്റെ സംസ്കരണമാണ് നടക്കുന്നത്, സംസ്കാരങ്ങളുടെ സംസ്കരണം നടക്കണം. വ്യക്തിയുടെ വ്യക്തിത്വത്തില് ആ സമ്പൂർണ്ണ വികാസം. പണ്ട് നമ്മൾ ഗുരുകുല വിദ്യാഭ്യാസത്തിൽ കേട്ടിട്ടുണ്ടല്ലോ, വ്യക്തികളുടെ സർവതോന്മുഖമായ വികാസം നടന്നിരുന്നു. അവിടെ ഗണിതവും പഠിച്ചു, രാജ്യവിദ്യയും പഠിച്ചു, അതേപോലെ എങ്ങനെ ജീവിക്കണം നല്ലൊരു വ്യക്തിയായിട്ട്. നമ്മൾ പണ്ട് കഥയിൽ കേട്ടിട്ടുണ്ടല്ലോ, കുചേലനും അതേപോലെ ശ്രീകൃഷ്ണനും ഒരേ ഗുരുവിന്റെ കീഴിൽ വിദ്യാഭ്യാസം നേടിയിരുന്നു. സാധാരണക്കാരനും അതേപോലെ രാജാവാകേണ്ട ആളും. ജീവിതത്തിന്റെ എല്ലാ വശങ്ങളെക്കുറിച്ചുള്ള പഠനം അവിടെ നിന്ന് ലഭിച്ചിരുന്നു. അപ്പൊ ബുദ്ധിയുടെ വികാസവും അവിടെ നടന്നു. അതായത് നമ്മുടെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ബ്രെയിൻ എന്നല്ലേ പറയണത്, രണ്ട് തലവും വികസിച്ചിരുന്നു. ആധ്യാത്മിക തലത്തിനും വികാസം ഉണ്ടായി, ഇമോഷണലായിട്ടുള്ള ലെവലിലും നമുക്ക് വികാസം ഉണ്ടായി, അതേപോലെ നമ്മുടെ ലോജിക് സൈഡിന്റെ വികാസവും. ഇത് രണ്ടും ഒപ്പം ബാലൻസിംഗിൽ പോകുമ്പോഴാണ് വ്യക്തിത്വത്തിന്റെ സമ്പൂർണമായിട്ടുള്ള ആ സർവതോന്മുഖമായ വികാസം എന്നത് നടക്കുന്നുള്ളൂ.
എനിക്ക് തോന്നുന്നു അവിടെയാണ് ഇന്നത്തെ ഈ മിസ്സിംഗ് വരുന്നത്,
തീർച്ചയായിട്ടും. കാരണം ഇന്നത്തെ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ അപാകത അവിടെയാണ്. നമ്മൾ അക്കങ്ങളും വസ്തുതകളും പഠിക്കുന്നുണ്ട്, സർട്ടിഫിക്കറ്റുകൾ നമ്മൾ നേടുന്നുണ്ട്. അപ്പൊ സർട്ടിഫിക്കറ്റുകൾ പ്രാപ്തമാക്കുന്നു, ജോലി കിട്ടുന്നു, നല്ല സാലറി പാക്കേജ് നമുക്ക് കിട്ടുന്നു, അതിനുശേഷം നമുക്ക് ഫാമിലി മാരേജ് നടക്കുന്നു, ഫാമിലി ലൈഫിലേക്ക് പോകുന്നു. പക്ഷേ ജോലി സ്ഥലത്ത് അശാന്തി, കുടുംബത്തിലെ അശാന്തി, അവിടെ ഞാൻ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, പ്രോപ്പറായിട്ട് നമുക്ക് പ്രോബ്ലംസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും.
അതാണ് സിസ്റ്റർ. അപ്പൊ നമുക്ക് ആ ശാന്തി, ഇപ്പൊ നമ്മളെ ശാന്തിയെ കുറിച്ച് സംസാരിക്കുന്നു.
അതെ,
കർമ്മങ്ങളിൽ എനിക്ക് കർമ്മശുദ്ധി, സിസ്റ്റർ പറഞ്ഞ പോലെ ശാന്തി വേണമെങ്കിൽ ശുദ്ധി വേണം.
അതെ,
കർമ്മശുദ്ധി എങ്ങനെ കൊണ്ടുവരും?
കർമ്മശുദ്ധി കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കർമ്മം നമ്മൾ ചെയ്യുമ്പോൾ, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ ഈ ശരീരത്തിലെ കർമ്മേന്ദ്രിയങ്ങൾ ദൈവം നമുക്ക് തന്നത് കർമ്മം ചെയ്യാനാ. മനുഷ്യനാണ് നമ്മൾ ഇരിക്കുന്ന കർമ്മക്ഷേത്രത്തില്, തീർച്ചയായിട്ടും നമുക്ക് കർമ്മം ചെയ്യണം. കർമ്മം ചെയ്തേ മതിയാകുള്ളൂ, ശ്മശാനത്തിലേക്ക് നമ്മൾ എപ്പോ പോകുന്നോ അതുവരയ്ക്കും നമുക്ക് കർമ്മം ചെയ്യണം. അതാണ് ഈ കർമ്മക്ഷേത്രത്തിന്റെ പ്രത്യേകത. അല്ലാതെ കർമ്മം ചെയ്യാതെ മിണ്ടാതിരിക്കുന്നതിന്റെ പേരല്ല ശാന്തി. ശാന്തി അർത്ഥം അത് നമ്മുടെ ധർമ്മമാണ്. ആ ധർമ്മത്തിൽ ഇരുന്നുകൊണ്ട് വേണം നമ്മൾ കർമ്മം ചെയ്യാൻ, ധർമ്മത്തിലിരുന്ന് കർമ്മം ചെയ്യണം. കാരണം സാധാരണ നമ്മൾ പറയില്ലേ പഞ്ചസാര എന്ന് പറഞ്ഞാൽ പഞ്ചസാരയുടെ ആ മാധുര്യം. അതേപോലെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനുഷ്യ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ മാനവന്റെ സ്വധർമ്മം, മാനവന്റെ സ്വധർമ്മം ശാന്തിയാണ്. സ്വധർമ്മം ശാന്തിയാണ്. ആ ശാന്തി സ്വധർമ്മത്തിൽ ഇരുന്നുകൊണ്ട് ഞാൻ കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മമാണ് പ്രോപ്പറായിട്ടുള്ള കർമ്മം.
എനിക്ക് തോന്നുന്നു മനുഷ്യന്റെ, ഇപ്പൊ നേരത്തെ സിസ്റ്റർ പറഞ്ഞ പോലെ പഞ്ചസാരയുടെ ധർമ്മം മധുരം എന്ന് പറഞ്ഞ പോലെ മനുഷ്യന്റെ മധുരമാണ് മനുഷ്യന്റെ മാധുര്യം.
അതെ, മനുഷ്യരിലെ മാധുര്യം, മനുഷ്യന്റെ ആ സ്വാഭാവികമായ സ്വഭാവം, നമ്മൾ പറയല്ലേ സ്വഭാവം എന്നല്ലേ പറയുന്നത്, സ്വന്തം ഭാവം, സ്വന്തം ഭാവം, നാച്ചുറൽ നേച്ചർ ഓഫ് ദ സോൾ, നമ്മുടെ സ്വാഭാവിക സ്വഭാവമാണ് ശാന്തി. ആ ശാന്തി സ്വധർമ്മത്തിൽ ഇരുന്ന് നമ്മൾ ആ കർമ്മം ചെയ്യുമ്പോഴേ നമുക്ക് അതിൽ നിന്ന് ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. കാരണം എന്തുകൊണ്ടെന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ബെറ്റർ റിസൾട്ട്, നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമ്മൾ അനുവർത്തിക്കുന്ന മാർഗവും നല്ലത് തന്നെയായിരിക്കണം. അല്ലാതെ നമുക്ക് റോങ് വേയിൽ പോയിട്ട് ഒരു റൈറ്റ് ആയിട്ടുള്ള റിസൾട്ട് ഒരിക്കലും ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. കഴിയൂ, റോങ് വേയിൽ പോയാൽ തീർച്ചയായിട്ടും റിസൾട്ടിലും ആ റോങ്നെസ് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ജീവിതത്തിൽ സുഖവും ശാന്തിയും സന്തോഷവും സമൃദ്ധിയുമാണ് ഞാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്റെ വേ ഓഫ് ലൈഫ് എങ്ങനെയായിരിക്കണം, പ്രോപ്പറായിരിക്കണം.
എനിക്ക് തോന്നുന്നു സിസ്റ്റർ, ആ ഇപ്പൊ പറഞ്ഞ പോലെ ആ എല്ലാ കാര്യത്തെയും ഇത് ബാധിക്കുന്നുണ്ട്. മുഴുവൻ ജീവിത രീതിയും രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശാന്തിയുടെ ഓരോ 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 നിർവചനങ്ങൾ തന്നെയാണ്. നമുക്ക് ഈ ഒരു ശാന്തിയുടെ ഈ ധാര മുറിയാതെ നമുക്ക് തുടരണം. ഇന്നത്തെ സമയപരിമിതി മൂലം ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ ഈ ഉൾക്കാഴ്ചകൾക്ക് ഇത്രയും സമയം ചിലവഴിച്ചതിന് എല്ലാവരുടെ ഭാഗത്തു നിന്നും ഹൃദയം നിറഞ്ഞ നന്ദി. ശാന്തി ശുദ്ധിയിൽ നിന്നുണ്ടാകുന്നു. പവിത്രതയില്ലെങ്കിൽ ശാന്തിയില്ല. വളരെ ആഴത്തിലുള്ള ഒരു പാഠമാണ് ജ്യോതിർഗമയിൽ ഇന്ന് നമ്മൾ പഠിച്ചത്. ശുദ്ധിയിലേക്ക് യാത്ര ചെയ്യാനുള്ള മനോഭാവം നമ്മൾക്ക് വളർത്തിയെടുക്കണം. എന്താണ് ശുദ്ധി? അത് ബാഹ്യമല്ല, അത് യഥാർത്ഥത്തിൽ ആന്തരികമാണ്. ആന്തരികമായ ശുദ്ധിയുടെ ഒരു പ്രതിഫലനം മാത്രമാണ് ബാഹ്യമായ ശുദ്ധി. അത് മനസ്സിൽ നിന്ന് ആരംഭിച്ച് വാക്കുകളിലൂടെ കർമ്മത്തിലേക്ക് എത്തുമ്പോഴാണ് മനുഷ്യന്റെ സ്വധർമ്മം എന്താണെന്ന് അറിയുന്നത്. അവിടെയാണ് ശാന്തിയുടെ പ്രസക്തിയും. ഈ യാത്ര നമ്മൾ തീർച്ചയായും തുടരും. യാത്രയിൽ നിങ്ങൾ ഞങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരിക്കുക. ഇന്നത്തെ ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചതിന് ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും സംശയങ്ങളും തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം. ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം